أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فهزموهم بإذن الله وقتل داوود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء. ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس. ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر. ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയും ഈ ദർസ ഖുർആനിനെയും അനുഗ്രഹിക്കുമാറാവും. ഇരുന്നൂറ്റി 251 ആയത്ത് മുതലാണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾക്കറിയാലോ. താലൂത്തിന്റെ സൈന്യം ദാവൂദിനെ ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാവിധ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് സുബ്റിന് വേണ്ടി സുബാത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അവന്റെ സഹായം തേടി മുന്നോട്ട് പോകുകയാണ്. തുടർന്ന് എന്തുണ്ടായി എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു തന്നെ പറയുന്നത്. ഹസമൂഹും ഹസമ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി എന്നർത്ഥം. ഹസമു എന്നിട്ടവർ പരാജയം.
സാഹിബ് നിങ്ങളുടെ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്.
എന്താണ്
നിങ്ങളുടെ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പോവാണ്? ശബ്ദം ശരിക്ക് ക്ലിയർ അല്ല.
എന്താ ഇവിടെ പ്രശ്നമൊന്നും കാണില്ല. ഫുള്ളായിട്ടുണ്ട്. ഉണ്ടല്ലോ. ഞാൻ തുടർന്ന് നോക്കട്ടെ.
ഓ തുടർന്ന് നോക്കി.
ഷെയറിംഗ് ഓഫ് ആക്കി. അത് വളരെ പ്രശ്നമാണ്. ക്ലിയർ ആണോ? ഹസമ എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചു. ഹസമു അവർ തോൽപ്പിച്ചു. ഫഹസമു എന്നിട്ട് അവർ തോൽപ്പിച്ചു. ഹും അവരെ അഥവാ മറ്റവരെ ശത്രുക്കളെ. ഇതിലില്ല അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ അവന്റെ അനുമതിയോടെ. ഇതിന് എന്നുള്ള വാക്ക് അനുമതിക്കാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എന്നതിന് ഖുർആൻ ധാരാളമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. വഖതല ദാവൂദു ജാലൂത. വഖതല ദാവൂദു. ദാവൂദ് വധിച്ചു ജാലൂത. ജാലൂത്തിനെ ആതാഹുല്ലാഹു അല്ലാഹു അദ്ദേഹത്തിന് നൽകി. ആർക്ക് നൽകി? ദാവൂദിന് നൽകി. അൽ മുൽക അധികാരം. വൽ ഹിക്മത തത്വജ്ഞാനവും. വഅല്ലമഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. മിമ്മ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ തടഞ്ഞോ പ്രതിരോധിച്ചു എന്നൊക്കെ അർത്ഥം. അല്ലാഹു പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ അന്നാസ ജനങ്ങളെ ബഅലഹും അവരിൽ ചിലരെ ബി ബഅലിൻ ചിലരെ കൊണ്ട് അഥവാ പരസ്പരം എന്നർത്ഥം. ബഅലഹും ബി ബഅലിൻ ജനങ്ങളെ പരസ്പരം എന്നർത്ഥം. മലയാളത്തിൽ അങ്ങനെയാണ് പറയാ. ലഫസദത് കുഴപ്പത്തിലായത് തന്നെ ഫസാദായത് തന്നെ. അല്ലാറുള്ളു ഭൂമി അഥവാ ലോകം. വലാക്കിന്നല്ലാഹ പക്ഷേ അല്ലാഹു ദൂ ഫളിൽ ഔദാര്യമുള്ളവനാണ്. അലൽ ആലമീൻ ലോകരോട് ലോകരുടെ മേൽ. തുടർന്നുണ്ടായ കഥ പറയുകസമൂഹം ബീതിനില്ല. ഒന്നുകൂടി നോക്കാം. അള്ളാഹുവിന്റെ അനുമതിയോടെ ഇവർ അവരെ പരാജയപ്പെടുത്തി. പതല ദാവൂദ് ജാലൂത. ദാവൂദ് ജാലൂത്തിനെ കൊന്നു. അല്ലാഹു അദ്ദേഹത്തിന് അധികാരവും തത്വജ്ഞാനവും നൽകുകയും ചെയ്തു. അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളെ അല്ലാഹു പരസ്പരം പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ പരസ്പരം തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർലു ലോകം ഫസാദായത് തന്നെ. പക്ഷേ അല്ലാഹു ലോകരോട് കാരുണ്യമുള്ളവനാകുന്നു ഔദാര്യമുള്ളവൻ ആകുന്നു. എന്താ സംഭവിച്ചത്? അള്ളാഹുവിനോട് സഹായം തേടിയ താലൂത്തിന്റെ എണ്ണത്തിൽ കുറവായ എന്നാൽ നല്ല ഈമാനുള്ള അനുസരണമുള്ള സൈന്യം അവർ ദാവൂദിനെ മുന്നിൽ നിർത്തി ജാലൂത്തിനെ നേരിട്ടു. അതാണ് ഈ പറയുന്നത്. ചരിത്രത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, കഥകളാണ് പലതും, ഇസ്രായേലി കഥകളാണ്. അതിൽ ശരിയത്ര തെറ്റത്ര എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലി കഥകളെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ അവയെ വിശ്വസിക്കുകയും വേണ്ട, നിഷേധിക്കുകയും വേണ്ട എന്നാണ്. കാരണം അതിൽ സത്യമെത്ര അസത്യമെത്ര എന്നൊന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപാട് കഥകളുണ്ട്, അതിൽ മഹത്വത്തിന് ചേരാത്ത കഥകളുമുണ്ട്, മഹത്വവൽക്കരിക്കുന്ന കഥകളുമുണ്ട്. എല്ലാം ചേർത്ത് വായിച്ചാൽ, എന്നിട്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ കഥകളെ പുനർവായന നടത്തിയാൽ മനസ്സിലാകുന്നത്, ദാവൂദ് അലൈഹിസ്സലാം കുട്ടിയായിരുന്നു, 16 വയസ്സുള്ള. അദ്ദേഹം സൈന്യത്തിൽ ഉണ്ടായിരുന്നില്ല, അതിലുള്ള ആളായിരുന്നില്ല. ജാലൂത്തിനെ കണ്ട ഇസ്ലാമിക സൈന്യം വലിയ ഭയവും ഭീതിയും പ്രകടിപ്പിച്ച് അസ്വസ്ഥരാകുന്നത് അദ്ദേഹം അറിയാനിട വന്നു. എങ്ങനെ അറിഞ്ഞു? ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ ഈ സൈന്യത്തിലുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തയക്കാൻ വേണ്ടി ഉപ്പ പറഞ്ഞയച്ചതായിരുന്നു. വേറെ ചില കഥകൾ പ്രകാരം ആട് മേയ്ക്കുന്ന ഇടയനായിരുന്നു അദ്ദേഹം. അത് സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ്. ആ ആട് മേയ്ക്കുന്ന ദാവൂദ് സൈന്യത്തിന്റെ കണ്ടപ്പോ നമ്മളാണെങ്കിൽ ഒന്ന് പോയി നോക്കുകയും കണ്ടു നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ കുട്ടികൾ എന്നതുപോലെ കണ്ടു നിൽക്കാൻ ചെന്നതായിരുന്നു. അപ്പോഴാണ് കണ്ടത്, ജാലൂത്ത് ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. ആജാനബാഹുവായ, ശരീരം മുഴുവൻ പടച്ചട്ടയണിഞ്ഞ കരുത്തനായ ജാലൂത്ത്, ഭീകരനായ ജാലൂത്ത്. അപ്പോ കാണുന്നത് ഇവരിങ്ങനെ ആര് നേരിടും, ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്, ആര് നേരിടും എന്നതിൽ ഇങ്ങനെ കൺഫ്യൂഷനിലാണ്. ഓരോരുത്തരും നീ പോ എന്ന് മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ 16 വയസ്സുകാരനായ കുട്ടി ദാവൂദ് ജാലൂത്തിനോട് പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം. കഥയിലുള്ളത് അപ്പൊ ജ്യേഷ്ഠന്മാരെ അദ്ദേഹത്തെ ശകാരിച്ചു, കുട്ടി വേണ്ടാത്തരത്തിന് മുതിരുകയാണ്, വെറുതെ സാഹസം കാണിക്കുകയാണ് എന്ന നിലയിൽ. പക്ഷേ ദാവൂദിന്റെ ആവേശം കണ്ടപ്പോ ജാലൂത്ത് ദാവൂദിനോട് ചോദിച്ചു, എങ്ങനെ മോനെ നീ ഇത്രയും ഭയങ്കരനും ഭീകരനുമായ അവനെ നേരിടും? അപ്പൊ കുട്ടി പറഞ്ഞു, 16 വയസ്സാണ്, ഞാന് എന്റെ ആടുകളെ പിടിക്കാൻ വരുന്ന ചെന്നായകളെയും പുലികളെയും വരെ എറിഞ്ഞു കൊല്ലാറുണ്ട്, അതുപോലെ ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അത് കേട്ടപ്പോ ജാലൂത്ത് അനുവാദം കൊടുത്തു, ശരി ജാലൂത്തിനെ പോയി നേരിട്ടോ. അങ്ങനെ ചെന്നായ എറിയാനുള്ള കവണയും 2-3 കല്ലുകളും പെറുക്കി ഒരു സഞ്ചിയിലിട്ടിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന ജാലൂത്തിന്റെ നേരെ നടന്നു ചെല്ലുകയാണ് കുട്ടിയായ ദാവൂദ്, പരിഹസിച്ചുകൊണ്ട്. പിന്തിരിയാൻ ആവശ്യപ്പെട്ട് മോനെ പൊയ്ക്കോ, നിനക്കതാ നല്ലത്, ഇത് കുഴപ്പാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും ദാവൂദ് കാര്യമാക്കിയില്ല. ദാവൂദ് നോക്കുമ്പോ ആകെ കണ്ണിന്റെയും നെറ്റിയുടെയും ഭാഗം മാത്രമേ കുറച്ച് ഒഴിവ് കാണുന്നു. തന്റെ സഞ്ചിയിലുണ്ടായിരുന്ന നല്ല ഒരു കല്ലെടുത്തിട്ട് അവിടേക്ക് ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറണം. ആ ഏറ് മർമ്മത്ത് തന്നെ കൊണ്ടു അട്ടഹസിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് നിന്ന് ഭീകരനായ ജാലൂത്ത് തെറിച്ചു വീണു. ഓടിച്ചെന്ന് അയാളുടെ കയ്യിലുള്ള വാള് തന്നെ എടുത്തിട്ട് അയാളുടെ കഥ കഴിക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് കതല ദാവൂദു ജാലൂത്ത എന്ന് ചുരുക്കി രണ്ട് വാക്കുപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മഹാസംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. പിന്നീട് അതിന്റെ വിശദാംശങ്ങളൊന്നും അല്ലാഹു പറയുന്നില്ല. കാരണം അതൊന്നും അല്ലാഹു തആല സത്യവിശ്വാസികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വശത്ത് എങ്ങനെ സാധിച്ചു എന്നതൊന്നും അല്ല പ്രധാനം, ആര് ചെയ്തു എന്നതാണ്, ചെയ്തു എന്നതുമാണ്. അതുകൊണ്ട് അത് മാത്രമേ അല്ലാഹു പറയുന്നുള്ളൂ, ഖതല ദാവൂദു ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ കൊന്നു. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കൗതുകകരമായി തോന്നുന്ന കാര്യം, പിന്നീട് താലൂത്തിനെ കുറിച്ച് പോലും ഒരു ഒരു സൂചന പോലും ഇല്ല എന്തായി താലൂത്ത് എന്ന്. പിന്നെ ദാവൂദാണ് താരം, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു യുഗമാണ് ദാവൂദ് അലൈഹിസ്സലാം, പിന്നീട് മകൻ സുലൈമാൻ അലൈഹിസ്സലാം. ഒരുപക്ഷെ മനുഷ്യൻ ചരിത്രത്തിൽ നേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വികസനവും ഏറ്റവും വലിയ സമാധാനവും സുസ്ഥിതിയും നേടിയ കാലത്തിന്റെ കാലമായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു മാതൃകയായിട്ട് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലം ചരിത്രത്തിൽ അറിയപ്പെടുകയാണ്. അതിന്റെ തുടക്കം ഈ കുട്ടിയുടെ രംഗത്ത് വരവ് മുതലാണ്. പിന്നെന്തുണ്ടായി? ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാവൂദ് ജാലൂത വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ, അല്ലാഹു അദ്ദേഹത്തിന് അധികാരവും ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം നുബുവത്താണ് നൽകിയെന്ന. അഥവാ നേരത്തെ നബിയായ ഷംബീലിനോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേറെ ഒരാളെ രാജാവായി നിശ്ചയിച്ചത എന്നാണല്ലോ ആവശ്യപ്പെട്ടത്. പക്ഷേ ദാവൂദ് താരമായതോടുകൂടി പിന്നീട് ഷംബീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് പഠിക്കാനാണ് ആദ്യം പോയത്. അതാണ് അല്ലമഹു മിമ്മ യശാ എന്നത് നൽകുന്ന സൂചന. അവിടെ നിന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചെടുത്തു, ആട്ടിടയനെ നബിയാക്കണമല്ലോ. അങ്ങനെ ഷംബീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു, എന്നിട്ട് ഹിക്മത്ത് കൊടുത്തു അഥവാ നുബുവത്ത് കൊടുത്തു. അങ്ങനെ ആ താരമായ സ്റ്റാർ വാല്യുള്ള കുട്ടി ഇപ്പോൾ നുബുവത്തും ഏറ്റിരിക്കുന്നു. അതോടുകൂടി പണ്ട് ഷംബീലിനോട് വേറെ രാജാവിനെത്താ എന്ന് പറഞ്ഞ ജനമൊന്നാകെ താലൂത്ത് തന്നെ മതി, ദാവൂദ് തന്നെ മതി ഞങ്ങൾക്ക് രാജാവായിട്ടും എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം താലൂത്തിനെ ഒഴിവാക്കിയിട്ട് ദാവൂദിനെ രാജാവുമാക്കി. അങ്ങനെ രാജാവും നബിയും ഒപ്പം, നബി ഭരിക്കുന്ന സമൂഹമായിട്ട് ആ നാടും സമൂഹവും മാറി. അതാണ് പിന്നീട് സംഭവിച്ചത്. വാതാഹുല്ലാഹുൽ മുൽക വഅല്ലമഹു വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ. ഇതൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികളുടെ സമൂഹത്തിന് പ്രതീക്ഷയും അവർക്ക് സ്വപ്നങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള ശൈലിയിലാണ് അല്ലാഹു തആല പറയുന്നത്. വലൗലാ ദഫഉല്ലാഹി നാസ ബഅലഹും ബിബഅദിൽ ഫസദത്തിൽ അർദ്, ജനങ്ങളെ പരസ്പരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അഥവാ അക്രമമുണ്ടാക്കുന്ന ആളുകളെ വേറെ ആളുകളെ കൊണ്ട് അല്ലാഹു തആല പ്രതിരോധിക്കും, തടുത്തു നിർത്തും. അങ്ങനെയാണ് മനുഷ്യകുലത്തിന്റെ ശാക്തിക സന്തുലനം നിലനിർത്തിപ്പോരുന്നത്. ഏതോ ഒരു അക്രമിയുടെ കൈ ഇപ്പൊ തന്നെ നമുക്കറിയാലോ, അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു ബട്ടൺ അമർത്തിയാൽ ലോകം 4 തവണ ചാരമാക്കാനുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിൽ മാത്രമുണ്ട് എന്നാണ്. ഒരു വിരലിന്റെയും ഒരു ബട്ടന്റെയും അകലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ ലോകം 4 തവണ വെണ്ണീറാക്കുവാനുള്ള ആയുധങ്ങൾ പ്രവർത്തിക്കും അഥവാ പൊട്ടിത്തെറിക്കും എന്ന് പറയപ്പെടുന്നു. പക്ഷെ അമർത്തൂല. എന്തുകൊണ്ട് അമർത്തൂല? അള്ളാഹു എവിടെയൊക്കെയോ ആരെ കൊണ്ടൊക്കെയോ വേറെ ആരെയൊക്കെയോ ബ്ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ തീരുമാനിക്കാത്തതൊന്നും നടക്കൂലല്ലോ. എന്നതുപോലെ ജാലൂത്ത് ആകുന്ന അക്രമി, ആ അക്രമിയെ ജാലൂത്തിനെ കൊണ്ടും ദാവൂദിനെ കൊണ്ടും അല്ലാഹു തആല തടുത്തു നിർത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് ഫസാദാകുമായിരുന്നു. എന്നതുപോലെ അബൂജഹലാകുന്ന അക്രമിയെ, അൻസാറുകളെ, മുഹാജിറുകളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ തടുത്തു നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല നാട് ലോകമാകെ ഫസാദാകുകയാണ് സംഭവിക്കുക. ഇത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. സത്യനിഷേധികൾ ലോകം ഫസാദാക്കാൻ ഒരുങ്ങുമ്പോൾ സത്യവിശ്വാസികൾ അതിനെ നേരിടുവാനും അതിനെ തടുത്തു നിർത്തുവാനും ചെയ്യേണ്ട പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫസാദാണ് ഉണ്ടാകുക എന്ന് സൂചന. അത് സത്യവിശ്വാസികൾ അക്രമം ചെയ്തുകൊണ്ടാണ് തടുത്തു നിർത്തുന്നതെങ്കിൽ പിന്നെ രണ്ടും ഫസാദായി തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് അക്രമത്തിന്റെ വഴിയല്ല, പകരം അക്രമത്തെ നിയമപരമായി അള്ളാഹു അനുവദിച്ചതുപോലെ നേരിടുന്ന വഴി അതിനാണ് പ്രതിരോധം എന്ന് യഥാർത്ഥത്തിൽ പറയുക. അപ്പോഴേ ഫസാദ് ഇല്ലാതെയാകുകയുള്ളൂ. പ്രതിരോധത്തിന്റെ ലക്ഷ്യമായി അല്ല പഠിപ്പിക്കുന്നത് അതാണ്. ഫസാദ് ഇല്ലാതെയാക്കുന്ന വിധം എങ്ങനെയാണോ നന്മയും തിന്മയും തുല്യമല്ല, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. റിസൾട്ട് എന്താകണം? റിസൾട്ട് ശത്രു വലിയുൻ ഹമീം പോലെ, ആത്മമിത്രത്തെ പോലെയായിട്ട് മാറണം. അതാണ് പ്രതിരോധത്തിന്റെ രീതി. അപ്പോഴേ ഫസാദ് ഇല്ലാതെയാകുകയുള്ളൂ. ഇങ്ങനെ ശക്തിക സന്തുലനം അഥവാ ദുഷ്ടരെ വേറെ ആരെയൊക്കെയോ പ്രതിരോധിച്ചു നിർത്തുക എന്ന രീതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഭൂഗോളം തന്നെ ഫസാദാകുമായിരുന്നു എന്നാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വലാക്കിന്നല്ലാഹു ഫളിൻ അലൽ ആലമീൻ, അള്ളാഹു ലോകരോട് കാരുണ്യമുള്ളവനാണ്. എന്താ ഈ പറയുന്നത്? ഇസ്ലാമിന്റെ അസല് തിയറിയിൽ യുദ്ധം വേണ്ടതില്ല. കാരണം എന്താണ്? മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം വരുന്നത്. അപ്പോ ഒരാൾ കൊല്ലുന്നു പറഞ്ഞാൽ തിരിച്ചു കൊല്ലേണ്ടതില്ല, തിരിച്ചു തടുക്കേണ്ടതില്ല. കൊല്ലുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ പറഞ്ഞയച്ചു കൊള്ളുന്ന കളയുന്നാണ്. സൂറത്ത് യാസീനിലില്ലേ, നീ അങ്ങ് സ്വർഗത്തിൽ പോയിക്കോ എന്ന് അവര് പറഞ്ഞു, അദ്ദേഹം പറയപ്പെട്ടു. നബിമാരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ സാധാരണക്കാരൻ, എന്നൊക്കെ പറഞ്ഞതിന് കിട്ടിയ പ്രതികരണം എന്താ? അദ്ദേഹം പറയപ്പെട്ടു, നീ സ്വർഗത്തിൽ പോയിക്കോന്നു എന്ന് പറഞ്ഞാൽ കൊന്നു. അപ്പൊ ഇങ്ങനെ കൊല്ലുകയാണ്. എന്നതുപോലെ മക്ക മുശ്രിക്കുകൾ മദീനയെ നശിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോ റസൂലുണ്ടാക്കും സഹാബത്തിന് എന്ത് ചെയ്താൽ മതി? ആയിക്കോട്ടെ, കൊന്നോളൂ, നിങ്ങൾ കൊന്നാലും ഞങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുക എന്ന് പറഞ്ഞ് നിന്നാ മതി. ഇസ്ലാമിന്റെ അസല് തിയറിയിൽ യുദ്ധമില്ല. പിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾ യുദ്ധവുമായി വരുമ്പോ ജീവിക്കുവാനും നിലനിൽക്കുവാനും വേണ്ടി അവരെ നേരിടുവാൻ അനുവാദം കൊടുത്തത് അള്ളാഹു തആല ചെയ്ത കാരുണ്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ വലാക്കിന്നല്ലാഹു ഫളിൻ അലൽ ആലമീൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അള്ളാഹു തആല പറയുമായിരുന്നു, അക്രമികള് കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് പോന്നാ മതി, അല്ലാതെ അവരെ തടുക്കാനും നിങ്ങളുടെയും പൗരന്മാരുടെയും കുടുംബങ്ങളുടെയും സന്താനങ്ങളുടെയും ഒക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും അതൊക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അവർ കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊന്നോട്ടെ, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് വരുന്നത് എന്ന് അല്ല പറയുകയായിരുന്നു. അങ്ങനെയല്ല, മനുഷ്യനോട് കാരുണ്യം കാണിച്ചിട്ട് അള്ളാഹു തആല ജീവിക്കാൻ അനുവദിക്കുന്ന, അങ്ങനെ ശത്രുവിനെ പ്രതിരോധിക്കാൻ അനുവദിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തിൽക ആയത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ. തിൽക അത് ആയത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ആയത്ത് വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അടയാളം, സിഗ്നൽ എന്നൊക്കെയാണ് വാക്കിന്റെ നേരെ അർത്ഥം, കണ്ട് മനസ്സിലാകുന്നത്. അതിനെയാണ് നമ്മൾ സംസ്കൃത മലയാളത്തിലെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നത് അഥവാ കണ്ട് മനസ്സിലാകുന്നത്. നിങ്ങൾ മുസാഫിൽ നോക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു നൂല് വെച്ചിട്ടുണ്ടാകും, അതെന്തിനാണ്? അത് കഴിഞ്ഞ ദിവസം എവിടെയാണ് എടുത്തത് എന്നതിന്റെ അടയാളമാണ്, അത് കണ്ടാൽ മനസ്സിലാകുക, അതിന് എഴുതിയിട്ടൊന്നുമില്ല. എന്നതുപോലെ കണ്ട് മനസ്സിലാക്കാനുള്ളതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. തിൽക ആയത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ്, നത്ലൂഹ അത് നാം പാരായണം ചെയ്തു തരുന്നു, ഓതി കേൾപ്പിച്ചു തരുന്നു, അലൈക താങ്കൾക്ക്, ബിൽ ഹഖ് സത്യമായിട്ട്, ബിൽ ഹഖ് സത്യമായിട്ട് എന്നാണ് പരിഭാഷപ്പെടുത്തുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട്. കാരണം എന്താണ്? ഇന്നക്ക നിശ്ചയം താങ്കൾ, ലമിനൽ മുർസലീൻ മുർസലീങ്ങളിൽ, അയക്കപ്പെട്ടവരിൽ പെട്ടവൻ തന്നെയാണ്. തിൽക ആയത്തുല്ലാഹി അത് അള്ളാഹുവിന്റെ ആയത്തുകളാകുന്നു, നത്ലൂഹ അലൈക ബിൽ ഹഖ് നാം അത് കാര്യഗൗരവത്തിൽ യഥാർത്ഥ യഥാവിധി താങ്കൾക്ക് പാരായണം ചെയ്തു തരുന്നു. വഇന്നക ലമിനൽ മുർസലീൻ താങ്കൾ മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. എന്താണ് പറഞ്ഞത്? പ്രത്യക്ഷത്തിൽ വളരെ സുവ്യക്തമായ ഒരായത്താണിത്, പക്ഷെ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അഥവാ നമ്മൾ കഥയിൽ സൂചിപ്പിച്ചതുപോലെ കഥയുടെ ഗുണപാഠത്തിലേക്ക് സൂചന നൽകുന്നതാണ്. ദാവൂദിന്റെ ജാലൂത്തിന്റെ താലൂത്തിന്റെ കഥ പറയാനൊന്നും അല്ല മുകളിൽ പറഞ്ഞത്, പിന്നെ എന്തിനാണ്? വളരെ കാര്യത്തിൽ പറഞ്ഞു തരികയാണ്. അഥവാ ഈ കഥയും അതിലെ ഗുണപാഠങ്ങളും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നേരിടുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളണം, അതിനാണ് ഇത് പറഞ്ഞു തരുന്നത്. കാര്യത്തിൽ പറഞ്ഞു തരികയാണ് എന്നർത്ഥം. ബിൽ ഹഖ് എന്നത് ഖുർആനുമായി ചേർന്ന് വരുമ്പോ അതില് അഞ്ച് കാര്യങ്ങളുണ്ട്. അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, ബിൽ ഹഖ് എന്ന് പറഞ്ഞാല് അത് കാര്യത്തിൽ പറയുകയാണ് എന്നത് തന്നെയാണ്. ഒന്നാമത്തത് പറയാൻ അവകാശമുള്ള റബ്ബാണ് പറയുന്നത്, നത്ലൂഹ അലൈക ബിൽ ഹഖ് അഥവാ ഹക്കിന് അവകാശം എന്നൊരർത്ഥമുണ്ട്. ആരെങ്കിലും വന്ന് പറയുകയല്ല പരിശുദ്ധ ഖുർആൻ, പകരം ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് അവന് പറയാൻ അവകാശമുള്ള, അലാ ലഹുൽ ഖൽഖു വൽ അംറു, അവൻ സൃഷ്ടിച്ചതാണ്, കൽപ്പിക്കാനുള്ള അധികാരി അവൻ തന്നെയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതാണ് ബിൽ ഹഖിന്റെ ഒന്നാമത്തത്. രണ്ട്, അവൻ പറയാൻ കഴിവുള്ളവനാണ്. അധികാരമുള്ളവരൊക്കെ കഴിവുള്ളവരാകണം എന്നില്ലല്ലോ, വിഡിത്തം വിളിച്ചു പറയാലോ, അല്ല. അൽ അലീം അൽ ഹക്കീം അൽ അസീസ്, അല്ലാഹു തആല പൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, അല്ലാതെ വെറുതെ തോന്നലും ഭാവനയും ഒന്നും പറയുകയല്ല. മൂന്നാമത്തേത് കാര്യത്തിൽ പറയുകയാണ്. എന്തോ തോന്നി, ഓ സാഹിത്യകാരൻ ഗ്രന്ഥം എഴുതുന്നത് ഓന്റെ ഭാവനയിൽ വിരിഞ്ഞത് ഇങ്ങനെ എഴുതുകയാണ്, അത് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കണ്ട, ഇത് അതിനൊന്നുമല്ല. എന്താണ് ഈ മനുഷ്യരോട് എന്റെ സൃഷ്ടികളോട് പറയേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് പറയുകയാണ്. അവരോട് പറയേണ്ട നിയമം എന്താണ്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥ എന്താണ്, ഇതൊക്കെ പരിഗണിച്ചിട്ട് തീരുമാനിച്ചുറപ്പിച്ചു പറയുകയാണ് നത്ലൂഹ അലൈക ബിൽ ഹഖ് എന്നതിന്റെ മൂന്നാമത്തത് അതാണ്. നാല്, ഇത് പാലിക്കല് നിർബന്ധമാണ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനില് കള്ള് ഹറാമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നവനും ഓതാത്തവനും ഒക്കെ കള്ള് ഹറാം തന്നെയാണ്, എല്ലാവർക്കും ബാധകമാണ്. പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്, അത് ഖുർആൻ ഓതിയനും വായിച്ചവനും അറിഞ്ഞവനും അറിയാത്തവനും ഒക്കെ ബാധകമാണ്, എല്ലാവരും പാലിക്കണം. സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്, നികുതി വർദ്ധിപ്പിച്ചു എന്ന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാല് പിന്നെ ഞാൻ ഗസറ്റ് വായിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നികുതി ആ പറഞ്ഞതനുസരിച്ച് അടച്ചോളണം, ഇങ്ങനെയാണല്ലോ. ഗസറ്റ് എന്ന് പറഞ്ഞത്. എന്നതുപോലെ അള്ളാഹുവിന്റെ ഔദ്യോഗിക കലാമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിൽ വന്നാൽ നിയമമാണ്. അഞ്ച്, അധികാരികൾ നിയമമുണ്ടാക്കല് പലപ്പോഴും പ്രജകളെ നിയന്ത്രിച്ച് ഒതുക്കി തങ്ങൾക്കെതിരെ അവര് തിരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മുടെ നിയമങ്ങൾ നമുക്കറിയാലോ, അധികാരികൾക്കെതിരെ നാട്ടുകാരെ തിരിഞ്ഞു കളയുമെന്ന് പേടിച്ചിട്ടാണ് ഒട്ടുമുക്കാൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജനങ്ങളെ നിയന്ത്രിച്ചൊതുക്കി കൊണ്ടു നടക്കാനാണ്. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയല്ല. പകരം തൻസീലുൽ അസീസ് റഹീം, കാരുണ്യം കൊണ്ടിറക്കിയതാണ്. കാരുണ്യം കൊണ്ടിറക്കിയതാണ്. അഥവാ മനുഷ്യർ ഇത് കൊടുത്തില്ല എങ്കിൽ ഫസാദായി പോകും. അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടും, അവർ പ്രയാസപ്പെടും, അവർ ഇരുട്ടിൽ തപ്പും, അവർക്കിടയിൽ അനീതി നടക്കും. അവർ കുറെ ആളുകൾ, പ്രത്യേകിച്ചും അവരിലെ സ്ത്രീകള്, കുട്ടികള്, ദുർബലര്, അവരൊക്കെ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ദുർബലർക്ക് രക്ഷയാകണം, അവരോട് കാരുണ്യം കാണിക്കണം. ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ടവരോട് ഔദാര്യം കാണിക്കണമെന്ന് നാം ഉദ്ദേശിക്കുന്നു. അങ്ങനെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ഫലമാണ്. അങ്ങാടിയിലേക്ക് പോകുന്ന കുഞ്ഞിനോട് റോഡ് മുറിച്ചു കടക്കുമ്പോ നോക്കണം മോനെ എന്ന് അല്ല ഉപദേശിക്കുന്നത്, ഉമ്മ ഉപദേശിക്കുന്നത് കാരുണ്യം കൊണ്ടാണ് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ കലാമും അതിലെ മുഴുവൻ നിയമങ്ങളും കൽപ്പനകളും എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ബിൽ ഹഖി എന്ന വാക്ക്. ദുഗ്നക്കാണ് റസൂലുഹ അലൈക ബിൽ ഹഖി എന്ന് പറഞ്ഞത്. ഇങ്ങനെ താങ്കൾക്ക് ഇത് ഓതി തരാൻ കാരണം എന്താണ്? ഇന്നക്ക ലമിനൽ മുർസലീൻ, താങ്കൾ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ, ഇരുട്ടിൽ നിന്ന് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുവാൻ, സത്യം സ്ഥാപിക്കുവാൻ, അത് നിലനിർത്തുവാൻ, അസത്യത്തെ പരാജയപ്പെടുത്തുവാൻ, സകല വ്യവസ്ഥിതികളെയും അതിജയിക്കുവാൻ ഒക്കെ നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളിൽ പെട്ടവനാണ് താങ്കൾ. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ വെറുതെ ഒരു ശ്രോതാവ് മാത്രമാണെങ്കിൽ, ഇതിങ്ങനെ കേട്ടിരിക്കാൻ മാത്രമാണെങ്കിൽ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു തആലക്ക് പണി ആളുകൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കലൊന്നുമല്ല. പകരം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്റെ സാഹചര്യം മനസ്സിലാക്കി ആ കഥയിലെ ഗുണപാഠത്തെ ശരിയാം വണ്ണം പ്രയോഗിച്ച് വിജയവും നേട്ടവും ഉണ്ടാക്കുവാൻ വേണ്ടി ആണ് ഈ കഥ പറഞ്ഞു തരുന്നത് എന്ന് ചുരുക്കം. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും. അഥവാ ദാവൂദ് താലൂത്ത് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ച അതേ ട്രിക്കും അതേ ആവേശവും ആ വിജയത്തിൽ നിന്ന് സ്വീകരിച്ച ആവേശവും തന്നെയാണ് ബദറും അതിലെ വിജയവുമായി രൂപപ്പെട്ടത് എന്ന് ബദറിനെയും ഈ സംഭവത്തെയും താരതമ്യം ചെയ്ത് പഠിച്ചാൽ ആർക്കും മനസ്സിലാകും. തിൽക്ക റുസുലു ഫള്ളൽന ബഅലഹും അലാ ബഅലി മിൻഹും മൻ കല്ലമല്ലാഹ് ورفع بعضهم درجات وآتينا عيسى بن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتلوا ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فَمِنْهُمْ مَنْ آمَنَ وَمِنْهُمْ مَنْ كَفَرَ وَلَوْ شَاءَ اللَّهُ مَا اقْتَتَلُوا وَلَكِنَّ اللَّهَ يَفْعَلُ مَا يُرِيدُ تِلْكَ الرُّسُلُ ഈ റസൂലുമാർ, ഏ റസൂലുമാർ, ആ റസൂലുമാർ അല്ലേ, ഏ റസൂലുമാർ. ഇതുവരെ പറഞ്ഞ ഒരുപാട് നബിമാരെ പറ്റി റസൂലുമാരുണ്ട്, അവരെ തന്നെ. ഫള്ളൽനാ ബഅലഹും അലാ ബഅദി, അവരിൽ ചിലരെ നാം ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. മിൻഹും അവരിലുണ്ട്, ഫള്ളൽന നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, ബഅലഹും അവരിൽ ചിലരെ, അലാ ബഅലിൻ ചിലരെക്കാൾ, മിൻഹും അവരിലുണ്ട്, മൻ കല്ലമല്ലാഹ്, മൻ ചിലരെ, കല്ലമല്ലാഹു അല്ലാഹു സംസാരിച്ച അഥവാ അല്ലാഹു നേരിട്ട് സംസാരിച്ചവർ അവരിലുണ്ട്. അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു, ചിലരെ ദറജാത്തിൻ പദവികൾ, ചിലരെ പദവികൾ ഉയർത്തിയിരിക്കുന്നു. ആത്തൈന നാം നൽകിയിരിക്കുന്നു. ആത്തൈന നമുക്ക് അരണവാക്കാണല്ലോ, റബ്ബന ആത്തിന അല്ലെ, ആത്തിന നീ നൽകണേ, നീ ഞങ്ങൾക്ക് നൽകണേ. ആത്തൈന നാം നൽകി, ഈസ ഈസബിന് മറിയമ, മറിയമിന്റെ മകൻ ഈസക്ക്, അൽ ബയ്യിനാത്ത് തെളിവുകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ അയ്യദിനാഹു നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി, ബി റൂഹിൽ ഖുദുസ് പരിശുദ്ധ ആത്മാവ് കൊണ്ട്, റൂഹിൽ ആത്മാവ് അൽ ഖുദുസ് പരിശുദ്ധമായ ന്യൂനതകളിൽ നിന്ന് മുക്തമായ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പോരടിക്കുമായിരുന്നില്ല, കത്തല കൊന്നു, അതുമായി ബന്ധമുള്ള വാക്ക് തന്നെയാണ് ഇഖ്തതല, ആത്തല പരസ്പരം കൊന്നു അഥവാ പരസ്പരം യുദ്ധം ചെയ്തു. ഇഖ്തതല എന്ന് പറഞ്ഞാൽ പോരടിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ്. അവർ പോരടിക്കുമായിരുന്നില്ല, മഖ്തതലല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ളവർ പോരടിക്കുമായിരുന്നില്ല. ആർക്ക് ശേഷമുള്ളവർ? തിൽക്കർ റസൂലു, ആ റസൂലുമാർക്ക് ശേഷമുള്ളവർ. ശേഷം അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം, അൽ ബയ്യിനാത്ത് തെളിവുകൾ, പക്ഷേ ഇഖ്തലഫു അവർ ഭിന്നിച്ചു അല്ലെങ്കിൽ അവർ അകന്നുപോയി, പിന്നെ ഭിന്നിച്ചകന്നുപോയി. ഫമിൽഹും എന്നിട്ട് അവരിലുണ്ട് മൻ ആമന വിശ്വസിച്ചവർ, വമിൻഹും അവരിലുണ്ട് മൻ കഫറ നിഷേധിച്ചവർ. വലൗ ഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലു അവർ പോരടിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ യഫ്അലു മാ യുരീദ് പക്ഷേ അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. ഒരുപാട് നബിമാരുടെ കഥ ഇങ്ങ് പറഞ്ഞു തന്നിട്ട് പിന്നെ പറയാണ് ആ റസൂലുമാരുണ്ടല്ലോ, തിൽക റസൂലു ഫല്ലല്ലാ ബഅദുഹും അലാ ബഅദ്, ആ റസൂലുമാരെല്ലാവരും ഒരുപോലെയല്ല, ചിലരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. തിൽക്ക റസൂലു ഫല്ലല്ലാ ബഅദുഹും അലാ ബഅദ്, മിൻഹും മൻ കല്ലമല്ലാ അവരിലുണ്ട് അല്ലാഹു സംസാരിച്ചവർ. ഫറഫാ ബഅദുഹും ദറജാത്തിൻ ചിലരെ ഒരുപാട് പദവികൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ആത്തൈന ഈസബന മറിയമൽ ബയ്യിനാത്തി, മറിയമിന്റെ മകൻ ഈസാക്ക് നാം തെളിവുകൾ നൽകിയിട്ടുണ്ട് അഥവാ മുഅ്ജിസത്തുകൾ. അയ്യദനാഹു ബിറൂഹിൽ ഖുദുസ്, റൂഹിൽ ഖുദുസ് കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അയ്യദ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തി. വലൗ ഷാ അല്ലാഹു മഖ്തതല്ലദീന മിൻ ബഅദിഹിം, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ റസൂലുമാർക്ക് ശേഷമുള്ളവർ പോരടിക്കുമായിരുന്നില്ല. മിൻഹും ആമന വമിൻഹും മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് തെളിവുകൾ വന്നു കിട്ടിയ ശേഷം. വലാകിൻ ഇഖ്തലഫു പക്ഷെ അവർ ഭിന്നിച്ചു പോയി. വമിൻഹും ആമന വമിൻഹും കഫർ, അവരിൽ വിശ്വസിച്ചവരുമുണ്ട് നിഷേധിച്ചവരുമുണ്ട്. വലൗ ഷാ അല്ലാഹു മഖ്തതലു അവർ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പോരടിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ യഫ്അലു മാ യുരീദ് പക്ഷേ അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് റസൂലുമാരുടെ ചരിത്രം. എല്ലാവരും ഒരുപോലെയല്ല, നമ്മൾ തന്നെ കണ്ടല്ലോ. ദാവൂദ് അലൈഹിസ്സലാം വളരെ ഉന്നതനായ റസൂലുമാരുടെ കൂട്ടത്തിലെ സ്റ്റാർ വാല്യൂ ഉള്ള ആളാണ്. അതേസമയത്ത് അദ്ദേഹത്തെ നിയോഗിച്ച ഷംബീൽ അലൈഹിസ്സലാം, പ്രത്യേകിച്ച് അല്ലാഹു തആല വിശദീകരിച്ച് കഥയൊന്നും പറയാത്ത ഒരു നബിയാണ്. നബിയുടെ പേര് പോലും പറയണില്ല ഇവിടെ. രണ്ടാളും വ്യത്യാസമുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ മകനാണ് സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദിനെക്കാളും വലിയ വിജയങ്ങൾ നേടിയവനാണ്. മൂസ ഈസ ഇബ്രാഹിം ഇവരൊക്കെ പല നിലക്ക് വ്യത്യസ്തരാണ്. അതാണ് പറഞ്ഞത് ഫല്ലല്ലാ ബഅദഹും അലാ ബഅദ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളുണ്ട്. മിൻഹും മൻ കല്ലമല്ല, ഒരാളുടെ ശ്രേഷ്ഠത മറ്റൊരാളുടെ അയോഗ്യതയല്ല, വ്യത്യസ്തമാണ് എന്നർത്ഥം. മിൻഹും അവരിലുണ്ട് മൻ കല്ലമല്ല, അല്ല നേരിട്ട് സംസാരിച്ചവർ. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തോ പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണല്ലോ അള്ളാഹ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. വഹി എല്ലാ നബിമാർക്കും കിട്ടിയിരിക്കുന്നല്ലോ. മൂസ അലൈഹി ഇസ്ലാമിനെക്കാളും പദവിയിൽ ഉയർന്നവനാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, പക്ഷെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളുമുണ്ട്. എന്തിനാണ് പറയണത്? യഹൂദന്മാര് പ്രത്യേകിച്ചും വേദക്കാര് പൊതുവിലും ഇറക്കി വിടുന്ന ചില നമ്പറുകളുണ്ട്. മൂസായോട് അള്ളാഹു തആല നേരിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്നാ മുഹമ്മദിനോടൊന്ന് സംസാരിക്കട്ടെ, അതൊക്കെ അല്ലേ തീരുമാനിക്കാൻ. എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. വറഫാ ബാലഹും ദറജാത്ത്, നബിമാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് അവരുടെ കർമ്മം കൊണ്ടും അവർക്ക് ഏൽപ്പിച്ച ദൗത്യം കൊണ്ടും പദവി കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. ചിലര് ഉലുൽ അസ്മുകളാണ്, ചിലര് വെറും മുർസലികളാണ്, ചിലര് അതിന്റെയും താഴെ നബിമാരാണ്. ഇതാണ് വ്യത്യാസം. ഇനിയും ഉദാഹരണം പറയാണ്. ഫാത്തൈന ഈസബന മറിയമൽ ബയ്യനാത്ത്, ഈസ അലൈഹി സ്വലാമിന് നാം ബയ്യനാത്ത് കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ മൂസാ നബിയുടെ വടി പോലെ ഒന്ന് കൊടുക്കാത്തത് എന്നായിരുന്നു ചോദ്യം. അള്ളാന്റെ മറുപടിയാണ് അത്, ആ പറയണതും അതിലപ്പുറമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഈസ അലൈഹി സ്വലാമിന്, എന്നിട്ട് ആളുകൾ അംഗീകരിച്ചോ? ഇല്ല. അപ്പൊ ബയ്യനാത്ത് കിട്ടിയത് കൊണ്ട് മാത്രം അംഗീകരിക്കുകയില്ല. ഈമാനുള്ളവർ, അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറായവർ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് സൂചന. റൂഹുൽ ഖുദുസ് കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. റൂഹുൽ ഖുദുസ് എന്ന് പറയണത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഹസ്സാനെ പാടു, റൂഹുൽ ഖുദുസ് ഉണ്ട് നിന്റെ കൂടെ. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് ശത്രുക്കൾ പാട്ട് പാടിയപ്പോ പാട്ടുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറയാൻ, അത് രണ്ടു തവണ പറഞ്ഞത് ഹദീസിലുണ്ട്. ഒരിക്കൽ പറഞ്ഞത് ഇൻഷിദിയ ഹസ്സാൻ റൂഹുൽ ഖുദുസ് മഅക എന്നാണ്. വേറൊരു ഹദീസിൽ കാണാൻ കഴിയാ പിന്നെ ഇൻഷിദിയ ഹസ്സാൻ വ ജിബ്രീൽ മഅക എന്നാണ്. ജിബ്രീൽ ഉണ്ട് നിന്റെ കൂടെ. അങ്ങനെ ജിബ്രീൽ എന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ റൂഹുൽ ഖുദുസ് എന്ന് ഉപയോഗിച്ചതായും ഹദീസിൽ കാണാൻ കഴിയും. അവിടുന്ന് മനസ്സിലാക്കുകയാണ് റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഈസ അലൈഹിസ്സലാമിനെ നാട്ടുകാരും സമുദായക്കാരും ഒക്കെ കൈവിട്ടപ്പോ അദ്ദേഹത്തിന് പിൻബലം നൽകിയത് അള്ളാഹുവിന്റെ സഹായം എത്തിയത് ജിബ്രീൽ വഴിയായിരുന്നു എന്ന് സൂചന. അങ്ങനെയൊക്കെ നബിമാർക്ക് തെളിവുകളും കിതാബുകളും മുഅ്ജിസത്തുകളും ഒക്കെ കൊടുത്തിട്ട് എന്താ ഉണ്ടായത്? വലൗ ശാ അല്ലാഹു മഖതതല്ലദീന മിൻ ബഅദിഹി മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാത്ത്, അവര് അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ തെളിവുകളും കിട്ടിയതിന്റെ ശേഷം അവര് വഴിതെറ്റരുത് എന്ന് അല്ല അങ്ങോട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ വഴിതെറ്റുമായിരുന്നില്ല. പക്ഷെ അല്ല തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഇഷ്ടമുള്ളവൻ നന്ദി ഉള്ളവനാവട്ടെ, ഇഷ്ടമുള്ളവൻ നന്ദി ഇല്ലാത്തവനാവട്ടെ. വമൻ ഷാ ഫൽ യുഅ്മിൻ വമൻ ഷാ ഫൽ യക്ഫുർ, കാഫിറാ മോമിനാകാൻ ഉദ്ദേശിക്കുന്നവൻ മോമിനായിക്കൊള്ളട്ടെ, കാഫിറാകാൻ വിചാരിക്കണോ കാഫിറായിക്കൊള്ളട്ടെ. അവിടെ നിന്നും ബലം പ്രയോഗിച്ച് നേരെയാക്കുകയല്ല, തെളിവുകളൊക്കെ കാട്ടിക്കൊടുത്ത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അള്ളാഹു തആല ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ തെളിവുകളൊക്കെ കിട്ടിയ ശേഷം അള്ള ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പിന്നെ പരസ്പരം പൊരുതുമായിരുന്നില്ല. പരസ്പരമുള്ള പോര്, ശത്രുത, ഗോത്രപ്പോര്, വംശപ്പോര്, വർഗപ്പോര് സത്യമാണെങ്കിലും അവൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഈ നിലപാടാണ് ഈസ അലൈഹിസ്സലാമിന്റെയും മൂസ അലൈഹിസ്സലാമിന്റെയും ഒക്കെ അനുയായികളെ പിൽക്കാലത്ത് നശിപ്പിച്ചു കളഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അവർ നിൽക്കുന്നതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല, പകരം ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ല എന്ന വാദം കൊണ്ടാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 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 അവർക്ക് പോരടിക്കാൻ കഴിഞ്ഞത് അള്ളാഹു തആല അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്നർത്ഥം. വീണ്ടും അത് ആവർത്തിച്ചു പറയാണ്. പക്ഷെ എന്തുണ്ടായി? അവർ സത്യത്തോട് ഭിന്നിച്ചകന്നുപോയി. അങ്ങനെ പിന്നെ എന്തുണ്ടായി? അവരിൽ രണ്ടു വിഭാഗം ആളുകൾ ഉണ്ടായി. ആരുടെ? മൂസാ അലൈഹിസ്സലാമിന്റെയും ഈസാ അലൈഹിസ്സലാമിന്റെയും അതുപോലുള്ള റസൂലുമാരുടെയും ഒക്കെ അനുയായികളിൽ പിൽക്കാലത്ത് രണ്ടു തരം ആളുകൾ ഉണ്ടായി. ആരൊക്കെ? മൂമിനും ഉണ്ടായി, കാഫിറും ഉണ്ടായി. അവരുടെ പരമ്പരയിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും മൂമിനാകുകയല്ല ചെയ്തത്. സത്യത്തോട് ഭിന്നിച്ച് കാഫിറായവരും ഉണ്ടായി, സത്യം പാലിച്ച് മൂമിനായവരും അവരിൽ ഉണ്ടായി. ഇതാണ് പറഞ്ഞത്. വീണ്ടും അല്ല പറയാണ്, അല്ല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അഥവാ അതിനൊന്നും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട. അവരെല്ലാവരും ശരിയായ മുത്തഖികളും മോമിനുകളുമായിട്ട് മാത്രം ജീവിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ മതി എന്ന് അള്ളാഹു തആല അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. ഇവരിങ്ങനെ സത്യത്തിൽ നിന്ന് തെന്നിമാറി പോകുമായിരുന്നില്ല. അപ്പൊ പിന്നെ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, എന്നാ പഠിച്ചവനെ അങ്ങനെ ആക്കിയ പോരായിരുന്നു, എന്തിനങ്ങനെ മോമിനാകാനും കാഫിറാകാനും ഒക്കെ അനുവാദം കൊടുത്തത്? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ പേരക്കുട്ടികളും തന്നെയായ ഒരുപാട് പേര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് കാഫിറാകാൻ ഇടവന്നത്? അങ്ങനെയൊക്കെ നമുക്കൊരു ചോദ്യം ഉണ്ടാകും. അതിനെല്ലാറ്റിനും കൂടിയുള്ള അള്ളാഹിന്റെ മറുപടി എന്താ? വലാക്കിയല്ലാഹുമായി, അത് നിങ്ങളല്ല പറയാൻ, ഞാനാണ്. അള്ളാഹു തആലയാണ് തീരുമാനിക്കുക അവന്റെ സൃഷ്ടികളെ ആരെയൊക്കെ എങ്ങനെയാക്കണം. അത് നമ്മളെ ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മളെ അടിമകളാണല്ലോ. അപ്പൊ നമ്മുടെ പിന്നെ വളർത്തുമൃഗങ്ങളെ നിങ്ങളൊന്ന് നോക്കൂ, അവയിൽ ചിലതിനെ നമുക്ക് വിൽക്കാനുള്ളതിനാണ്, ചിലതിനെ പോറ്റാനുള്ളതാണ്, ചിലത് ആവശ്യം വരുമ്പോ അറക്കാനുള്ളതാണ്. എന്താ അങ്ങനെയെന്ന് നമ്മുടെ ആടോ കോഴിയോ ഒക്കെ കൂടി യോഗം കൂടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ, ഞങ്ങളിൽ ചിലരെ പോറ്റുന്നു, ചിലരെ അറക്കുന്നു, ചിലരെ വിറ്റ് കളയുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്താ നമ്മുടെ മറുപടി? അത് ഞാനാ തീരുമാനിക്കാനെന്നല്ലേ. അല്ലാതെപ്പോ അതിന്റെ ഉദ്ദേശം എല്ലാം കൂടി കോഴിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താന് ആടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ആരെങ്കിലും മെനക്കെടുവോ? വളർത്തുമൃഗങ്ങളിൽ നമുക്ക് ചെറിയ അധികാരമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു നമ്മുടെ സർവാധിപതിയായ യജമാനനും നമ്മളെല്ലാവരും കൂടി കൂടിയാലും അള്ളാഹനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത നിസ്സാരന്മാരായ അടിമകളുമാണ് നമ്മൾ. നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കുത്തി കൊല്ലാൻ പറ്റും എല്ലാരും കൂടി വിചാരിച്ചിട്ട്. പക്ഷേ അള്ളാഹുവിന്റെ മുഴുവൻ അടിമകളും വിചാരിച്ചാലും അള്ളാഹനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹ് അത് വിശദീകരിക്കുകയല്ല. എന്തിനാണ് പഠിച്ചവനെ ഇങ്ങനെ മോമിനാകാനും കാഫിറാകാനും ഒക്കെ ഉള്ള അവസരം നീ കൊടുത്തിരിക്കുന്നത്? വല്ലാഹു യഫ്അലുമായി രീത്, അത് അവനാ തീരുമാനിക്കാൻ, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അള്ളാഹുവിന്റെ റസൂലുമാരെയും അവന്റെ കിതാബിനെയും യഥാവിധി പഠിച്ച് മനസ്സിലാക്കി പിൻപറ്റി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയരാകുന്ന സൗഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഅന വൻഫഅന ബിമ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل اولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين. اللهم ارحم ازواجنا وانزل السكينه في منازلنا وبارك لنا في معاشنا. اللهم اشف امراضنا وامراض مرضانا. اللهم يسر عسيرنا وسهل امورنا وقضى حوائجنا وحصل مرادنا وادد ديوننا وارحمنا وارفعنا يا ارحم الراحمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين. ربنا لا تسلط علينا من لا يخافك ولا يرحمنا. وكف ايدي الكافرين والظالمين والفاسقين عنا يا خفي اللطاف نجنا مما نخاف. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين. صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.